ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഗ്രഹണ സമയത്ത് ആഹാര സാധനങ്ങളിൽ കരിക്കട്ടയും തുളസിയിലയും ഇട്ടുവയ്ക്കണമെന്നും ഗ്രഹണ സമയത്ത് ഭക്ഷണമുണ്ടാക്കാൻ പാടില്ലെന്നും ഇനി അഥവാ ഉണ്ടാക്കിയാൽ തന്നെ അത് പിന്നീട് ഉപയോഗിക്കരുത് എന്നും പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. കരിക്കട്ടയും തുളസിയിലയും ഇട്ടുവയ്ക്കുന്നത് അശുദ്ധി പോകാനായിരുന്നു അത്രേ. അതുമാത്രമല്ല, ഗ്രഹണകാലത്ത് പൂഴിനാഗത്തിനും വിഷമുണ്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നുവച്ചാൽ ഗ്രഹണ സമയത്ത് ഏതു പാമ്പിനും ഉഗ്രവിഷമായിരിക്കും എന്നായിരുന്നു. തീർന്നില്ല, ഗ്രഹണം കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധി വരുത്തണം, ഗ്രഹണദോഷം പോക്കാൻ പ്രത്യേക പൂജകളും ബലികളും വേണം എന്നും പണ്ടുള്ളവരുടെ വിശ്വാസം. ഇതെല്ലാം വിശ്വസിച്ചിട്ടാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇന്നും വാതിലും ജനലും അടച്ചുമൂടി വീടിനകത്തിരിക്കുന്നതും കിണറുകൾ പോലും മൂടിയിട്ടതും. സർപ്പവിഷം വീണാലോ എന്ന ഭയം. മറ്റൊന്നുകൂടിയുണ്ട്, ഗ്രഹണ സമയത്ത് ശബരിമല ഉൾപ്പെടെ ചില ക്ഷേത്രങ്ങൾ നട അടച്ചിടുന്നുണ്ട്. എന്നാൽ യുഎയിൽ ഷെയ്ഖ് സായിദ് മോസ്കിലടക്കം പ്രത്യേക നമസ്കാരങ്ങൾ നടക്കുന്നു. എന്താണ് ഈ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിസ്ഥാനം? ഗ്രഹണ സമയത്ത് സൂര്യനിൽ നിന്നും വരുന്ന കിരണങ്ങൾക്ക് സാധാരണയിലും ഇരട്ടി ശക്തിയായിരിക്കും ഉണ്ടാവുകയെന്നും മനുഷ്യ ശരീരത്തിന് ഭീഷണിയായ സൂക്ഷ്മരശ്മികളുടെ അളവും പതിവിലും കൂടുതലായിരിക്കും എന്നും അതുകൊണ്ടാണ് ഗ്രഹണം കഴിഞ്ഞ് കുളിച്ചതിനുശേഷം മാത്രം ഭക്ഷണം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് എന്നുമാണ് ചിലരുടെ വിശ്വാസം. ഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ തുറക്കാത്തതിനുള്ള കാരണം ശ്രീകോവിലിലെ പ്രതിഷ്ഠാ ചൈതന്യം ഇല്ലാതാക്കുന്നതിനുവരെ ശക്തിയുള്ളവയാണ് ആ സമയത്തെ സൂര്യരശ്മികൾ എന്നാണ് ഈ പക്ഷക്കാരുടെ വിശ്വാസം. ഗ്രഹണം കഴിഞ്ഞ് അടിച്ചുതള്ളിയും പുണ്യാഹശുദ്ധിയും വരുത്തിയ ശേഷം മാത്രമാണ് ക്ഷേത്രങ്ങൾ ദർശനത്തിനായി തുറക്കുക. ഇനി ഇസ്ലാമിലെ ഗ്രഹണ സമയത്തെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പ്രവാചക പുത്രന്റെ വിയോഗത്തിൽ സൂര്യൻ പോലും ദുഃഖിതനായി എന്നും അതിനാലാണ് സൂര്യൻ മറഞ്ഞ് സൂര്യഗ്രഹണം ബാധിച്ചത് എന്നുമുള്ള രീതിയിൽ ജനസംസാരം അന്നുണ്ടായിരുന്നു. എന്നാൽ ആരെങ്കിലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്ത കാരണം കൊണ്ട് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് അന്ന് തന്നെ തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യകാലം മുതൽ മനുഷ്യനെ അന്ധാളിപ്പിച്ച പ്രതിഭാസം തന്നെയായിരുന്നു ഗ്രഹണം എന്ന് സമ്മതിക്കേണ്ടി വരും. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യബിംബത്തിന്റെ ഒരറ്റം പതുക്കെ കറുത്തു തുടങ്ങുന്നു. കറുപ്പ് ക്രമേണ വ്യാപിച്ച് സൂര്യനെ മുഴുവൻ മറയ്ക്കുന്നു. ചുറ്റും ഇരുട്ട് വ്യാപിക്കുന്നതോടെ പക്ഷിമൃഗാദികൾ അസ്വസ്ഥരാകുകയും കരഞ്ഞു ബഹളം കൂട്ടുകയും കൂടണയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപൂർവമായേ ഈ പ്രതിഭാസം സംഭവിക്കുള്ളൂ എങ്കിലും അതിന്റെ കാരണം കണ്ടെത്താൻ പ്രാചീന മനുഷ്യൻ കിണഞ്ഞു ശ്രമിച്ചു. ശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് ഭൂതപ്രേതാദികൾ കടന്നുവന്നു. ഋഗ്വേദം പറയുന്നത്, സ്വർഭാനു എന്ന അസുരൻ അന്ധകാരം കൊണ്ട് സൂര്യനെ ഗ്രസിക്കുകയും ഭൂവാസികൾക്ക് തങ്ങൾ നിൽക്കുന്നതെവിടെയാണെന്ന് നിശ്ചയമില്ലാതാവുകയും ചെയ്തു. അപ്പോഴാണ് അത്രിമഹർഷി തന്റെ മന്ത്രശക്തി കൊണ്ട് സ്വർഭാനുവിന്റെ മാന്ത്രിക ശക്തിയെ അവസാനിപ്പിച്ച് സൂര്യന് പഴയ ചൈതന്യം നേടിക്കൊടുത്തത് എന്നാണ്. അത്രിഗോത്രക്കാർ അക്കാലത്തെ പ്രമുഖ ജ്യോതിഷികളായിരുന്നു. പിന്നീടെപ്പോഴാണ് രാഹു കേതു കഥ വരുന്നത്? ദുർവാസാവ് മഹർഷി ഇന്ദ്രന് സമ്മാനിച്ച പൂമാല ഇന്ദ്രവാഹനമായ ഐരാവതം എന്ന ആന നിലത്തെറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. രോഷം പൂണ്ട മഹർഷി ദേവന്മാരെ ശപിച്ചു. അവർക്ക് ജരാനരകൾ ബാധിച്ചു. രക്ഷയ്ക്കായി അവർ വിഷ്ണുവിനെ സമീപിച്ചു. പാലാഴി കടഞ്ഞുകിട്ടുന്ന അമൃത് കഴിച്ചാൽ ദേവന്മാർ വീണ്ടും അമൃതരാകുമെന്നും അതിന് അസുരന്മാരുടെ സഹായത്തോടെ മന്ധരപർവ്വതത്തെ കടകോലും വാസുകി സർപ്പത്തെ കയറുമാക്കി കടയണമെന്നും വിഷ്ണു ഉപദേശിച്ചു. ദേവന്മാർ അസുര സഹായം തേടി പാലാഴി മഥനം തുടങ്ങി. ദീർഘകാലത്തെ കഠിനയത്നത്തിന്റെ ഒടുവിൽ ധന്വന്തരി അമൃതകുംഭവുമായി പൊങ്ങിവന്നു. അസുരന്മാർ അത് തട്ടിപ്പറിച്ചോടി. വിഷ്ണു മോഹിനിയുടെ വേഷം ധരിച്ച് അസുരലോകത്തെത്തി അമൃത് വിളമ്പാൻ സന്നദ്ധയായി. വിളമ്പുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കണമെന്നും ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്നയാളെ താൻ വരിക്കുമെന്നും പറഞ്ഞു. അവർ കണ്ണടച്ച തക്കത്തിന് അമൃതകുംഭവുമായി മോഹിനി സ്ഥലം വിട്ടു. ചതി മനസ്സിലാക്കിയ അസുരന്മാർ പിന്നാലെയും. അമൃത് വിളമ്പുന്ന ദേവന്മാരുടെ പന്തിയിൽ വേഷപ്രച്ഛന്നയായി പ്രവേശിച്ച ദൈത്യപുത്രനായ കേതുവിനെ കാവൽക്കാരായി നിന്ന സൂര്യചന്ദ്രന്മാർ തിരിച്ചറിഞ്ഞു. വിഷ്ണു തന്റെ വജ്രായുധം കൊണ്ട് അയാളുടെ കഴുത്തറുത്തു. അല്പം അമൃത് ഭക്ഷിച്ചിരുന്നതിനാൽ അയാൾ മരിച്ചില്ല. വേർപെട്ട ശരീരഭാഗങ്ങൾ രണ്ട് പാമ്പുകളായി മാറി. അതാണ് രാഹുവും കേതുവും. അവർ സൂര്യചന്ദ്രന്മാരോടുള്ള പ്രതികാരം മൂലം ഇടയ്ക്കിടെ അവരെ വിഴുങ്ങും. പക്ഷെ ശരീരം ഛേദിക്കപ്പെട്ടതിനാൽ മറുവശത്തുകൂടി പുറത്തുപോകും. അതാണ് ഗ്രഹണം എന്ന കഥ. ഈ കഥയിൽ നിന്നാണ് ഗ്രഹണകാലത്ത് വിഷം തളിക്കപ്പെടുന്നു എന്ന അന്ധവിശ്വാസത്തിലേക്കും രാഹുവിലും കേതുവിലേക്കും ഒക്കെ ആളുകൾ എത്തിയത്. രാഹുകേതുക്കളുടെ ശാസ്ത്രം ജനങ്ങളോട് പറയാതെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച പുരോഹിതവർഗത്തിന് ആദ്യമായൊരു പ്രഹരം കിട്ടിയത് ആര്യഭടനിൽ നിന്നാണ്. AD 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറഞ്ഞു, രാഹുവും കേതുവും പാമ്പൊന്നുമല്ല, ഗ്രഹണമുണ്ടാക്കുന്ന സ്ഥാനങ്ങളാണ് എന്ന്. ഈ ഗ്രഹണം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് വടശ്ശേരി പരമേശ്വരൻ. 55 വർഷം തുടർച്ചയായി അദ്ദേഹം ഗ്രഹണ നിരീക്ഷണം നടത്തി. ആര്യഭടന്റെ കാലത്തെ നിരീക്ഷണ പരിമിതി മൂലമുണ്ടായ ചെറിയ പിശകുകൾ ഈട്ടം കൂടി വന്ന് ഇപ്പോൾ ഗണിച്ചു കിട്ടുന്ന സമയത്തിനും വളരെ മുമ്പേ ഗ്രഹണം നടക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അത് തിരുത്താൻ ദീർഘഗണിതമെന്ന ഗണനരീതി അദ്ദേഹം അവതരിപ്പിച്ചു. സിദ്ധാന്തവും നിരീക്ഷണ ഫലവും തമ്മിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ സിദ്ധാന്തം തിരുത്താൻ മടിക്കരുതെന്നും നാളെ തന്റെ സിദ്ധാന്തം തെറ്റുന്നുവെന്ന് കണ്ടാൽ തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു. ശാസ്ത്രത്തിന്റെ രീതിയുടെ പ്രഖ്യാപനമായി തന്നെ അതിനെ കാണണം. എന്തുകൊണ്ടാണ് ഗ്രഹണ സമയത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കരുത് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും വരുന്ന കിരണങ്ങൾക്ക് സാധാരണയിലും ഇരട്ടി ശക്തിയായിരിക്കും ഉണ്ടാവുക എന്ന ആ വിശ്വാസത്തിലേക്ക് വരാം. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ, അതായത് നാം കാണുന്ന ജ്വലിക്കുന്ന ഭാഗം, അത് മാത്രമേ മറയ്ക്കൂ. സൂര്യന് ചുറ്റും കൊറോണ എന്നൊരു സൗര അന്തരീക്ഷമുണ്ട്. അവിടെ നിന്നും കുറേശ്ശയാണെങ്കിലും അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നുണ്ട്. ഗ്രഹണ സമയത്ത് വെളിച്ചം കുറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കുകയും കൂടുതൽ പ്രകാശത്തെ കടത്തിവിടുകയും ചെയ്യും. ഏറെ നേരം ഗ്രഹണം നോക്കി നിന്നാൽ ഈ അൾട്രാവയലറ്റ് കണ്ണിന്റെ റെറ്റിനയ്ക്ക് കേടുവരുത്തിയേക്കാം. അല്പനേരം നോക്കിയതുകൊണ്ട് കുഴപ്പമുണ്ടാകില്ല. രണ്ടാമത്തെ കാരണം, ഗ്രഹണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ചന്ദ്രബിംബത്തിന്റെ വക്ക് സൂര്യബിംബത്തിന്റെ വക്കിന് ചേർന്നായിരിക്കും. ചന്ദ്രനിലെ ഗർത്തങ്ങളിലൊന്ന് ഈ വക്കിലായിരുന്നാൽ അതിലൂടെ സൂര്യന്റെ വെളിച്ചം പെട്ടെന്ന് കടന്നുവരും. വജ്രമോതിരം എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിനിടയ്ക്ക് അമിതമായ അളവിൽ പ്രകാശം കടന്ന് റെറ്റിനയെ തകർക്കും. വളരെ ഹ്രസ്വമായ ഗ്രഹണവേളകളിൽ ഈ അപകടം ഏറെയാണ്. ഇതൊന്നും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണമല്ല എന്നോർക്കണം, കിണർ മൂടുന്നതിനും.